ആത്മീകമായി വളരുവാൻ നമ്മെ സഹായിക്കുന്നതിനാണ് ദൈവത്തിൻ്റെ വചനം നാം ഒരുമിച്ച് ഓരോ ദിവസവും പഠിക്കുന്നത്. ഇതാ വളരെ വ്യത്യസ്തമായ ചില സങ്കീർത്തനങ്ങൾ ഇവിടെ നാം പഠിക്കുവാൻ പോകുന്നു. 119-ാം സങ്കീർത്തനം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. 119-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ വചനത്തെ കുറിക്കുന്നതായിരുന്നു എന്ന് നാം കണ്ടു. നാം അതിൽ നിന്ന് ചില വാക്യങ്ങൾ മാത്രമേ നോക്കിയുള്ളൂ എന്നത് അനേകർക്കും പരാതിയാണ്. എന്നാൽ നമ്മുടെ സമയത്ത് ഈ പഠനം തീർക്കേണ്ടതുണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ഓടിപ്പോയി എന്ന് വരാം. 120 മുതലുള്ള സങ്കീർത്തനങ്ങൾ, 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ ആരോഹണ സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. തീർത്ഥയാത്രക്കാരുടെ പാട്ടുകളെന്നും ഇതിനെക്കുറിച്ച് പറയുന്നു. ഈ 15 സങ്കീർത്തനങ്ങൾ യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന സങ്കീർത്തനങ്ങളാണ്. രണ്ട് വ്യത്യസ്തമായ നിലകളിൽ ഇവ ഉപയോഗിച്ചിരുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവർ ഇവയെ യെരുശലേമിലേക്കുള്ള വഴിമധ്യേ പാടി. എന്നിരുന്നാലും ഇതിൻ്റെ സർവ്വസാധാരണമായ ഉപയോഗം വർഷത്തിൽ 3 പ്രാവശ്യം ദൈവകൽപ്പന അനുസരിച്ച് ആരാധനയ്ക്കായി അവർ യെരുശലേമിലേക്ക് പോയിരുന്നപ്പോഴാണ് ഉണ്ടായിരുന്നത്. പുരുഷപ്രജയൊക്കെയും യെരുശലേമിൽ ആരാധനയ്ക്കായി പോകണമെന്ന് ദൈവം ആവശ്യപ്പെട്ടിരുന്നു. അവർ പോകുമ്പോൾ അവരുടെ കുടുംബങ്ങളെയും കൂടെ കൊണ്ടുപോയിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ ചിതറപ്പെട്ട് കഴിഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യെരുശലേമിലേക്ക് പുറപ്പെടുമ്പോൾ അവർ ഈ സങ്കീർത്തനങ്ങൾ പാടിയിരുന്നു. ഒരു ദിവസം ഇതിൽ ഒരു സങ്കീർത്തനം, അടുത്ത ദിവസം മറ്റൊന്ന്, അങ്ങനെയാണ് അവർ പാടിയിരുന്നത്. അവർ കൂടുതൽ ഉയരത്തിലും അടുത്തുമെത്തുമ്പോൾ, അതായത് അവർ യെരുശലേമിനെ സമീപിക്കുമ്പോൾ, അവർ ഈ സങ്കീർത്തനങ്ങൾ തുടർന്നും പാടുമായിരുന്നു. അവസാനം അവർ യഹോവയുടെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ 134-ാം സങ്കീർത്തനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങളെ ആരോഹണ ഗീതങ്ങൾ അഥവാ തീർത്ഥയാത്രക്കാരുടെ ഗാനങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നത്. പെരുന്നാളുകളിൽ ഒന്ന് ആഘോഷിക്കുവാൻ യേശു 12-ാമത്തെ വയസ്സിൽ മാതാപിതാക്കന്മാരോടുകൂടി യെരുശലേമിലേക്ക് പോയ കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. യെരുശലേമിൽ നിന്ന് ഒരു ദിവസത്തെ വഴി ദൂരം അവർ എത്തുമ്പോൾ എല്ലാ യാത്രികരും ഒരുമിച്ച് കൂടും. കാരണം അവിടെ നിന്ന് അവർക്ക് ഒരുമിച്ച് യെരുശലേമിലേക്ക് പോകുവാൻ കഴിയും. അത് കൂട്ടായ്മയുടെയും സ്നേഹബന്ധങ്ങൾ പുതുക്കുന്നതിൻ്റെയും പഴയ കാര്യങ്ങൾ പരസ്പരം ഓർമ്മിക്കുന്നതിൻ്റെയും ഇപ്പോൾ കാര്യങ്ങൾ എപ്രകാരം നടക്കുന്നു എന്ന് അന്യോന്യം പറയുന്നതിൻ്റെയും സമയമായിരുന്നു. നമ്മളും കൺവെൻഷനൊക്കെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ. ഇന്ന് പിന്നെ അധികം നടക്കേണ്ടതില്ല. ഏതായാലും ഈ സങ്കീർത്തനങ്ങൾ അവർ ഒന്നിച്ച് പാടിക്കൊണ്ട് യെരുശലേമിലേക്ക് യാത്ര തുടരും. ഉത്സവം കഴിഞ്ഞപ്പോൾ യേശുവിനെ കാണാതെ പോയി എന്ന് അവൻ്റെ മാതാപിതാക്കൾ മനസ്സിലാക്കി. യേശുവിനെ അന്വേഷിക്കുവാൻ അവർക്ക് നഗരത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതായി വന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള വാക്യങ്ങളിൽ ഇതേക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഈ വിധത്തിലാണോ ഈ സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരുന്നത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ അതിശയിക്കുന്നുണ്ടായിരിക്കാം. 122-ാം സങ്കീർത്തനത്തിൻ്റെ 3-ും 4-ും വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അതെ, ആണ്ടിൽ 3 പ്രാവശ്യം അവ പാടിയിരുന്നു. പെസഹ പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, കൂടാര പെരുന്നാൾ എന്നീ സമയങ്ങളിൽ ദൈവത്തിന് നന്ദി കരേറ്റുന്നതിനും അവനെ ആരാധിക്കുന്നതിനും യാഗങ്ങൾ കഴിക്കുന്നതിനും യെരുശലേമിലേക്ക് പോകുമ്പോൾ ഇവർ ഈ പാട്ടുകൾ പാടിയിരുന്നു. ഈ 15 സങ്കീർത്തനങ്ങളിൽ ഒരു ആത്മീയ അർത്ഥമുണ്ട്. ജീവിതം ഇതുപോലെ ഒരു ആരോഹണമാണ്. പാപം ചെയ്ത, ദൈവത്തിങ്കിൽ നിന്നകന്ന, ഒറ്റപ്പെട്ടവരായി കഴിയുന്ന നാം ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നു. നാം രക്ഷയ്ക്കായി അവൻ്റെ അടുക്കൽ വരുന്നു. രക്ഷയ്ക്കായി വന്നതിന് ശേഷം കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളർന്ന് വിശുദ്ധിയിൽ നാം മുൻപോട്ടു പോകുന്നു. അത് നിരന്തരം ഉയരത്തിലേക്ക് പോകുന്ന അനുഭവമാണ്. ആത്മീയമായ രീതിയിൽ നാം ഉയരത്തിലേക്ക് കയറേണ്ടത് ആവശ്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം കഴിഞ്ഞ വർഷം ആയിരുന്നതിനേക്കാൾ കൂടുതൽ ആത്മീയമായി ഒരു ഉയർന്ന അവസ്ഥയിൽ ആയിത്തീർന്നിട്ടുണ്ടോ? ഇനി നമുക്ക് 120-ാം സങ്കീർത്തനത്തോടുകൂടെ ഈ യാത്ര ആരംഭിക്കാം. ഈ സങ്കീർത്തനത്തിൽ തീർത്ഥയാത്രക്കാരനെയാണ് നാം കാണുന്നത്. അവൻ എവിടെ താമസിക്കുന്നു എന്ന് നാം കാണുന്നത് അത്രേ. 120 സങ്കീർത്തനം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. യഹോവേ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. വഞ്ചനയുള്ള നാവേ, നിനക്ക് എന്ത് വരും? നിനക്ക് ഇനി എന്ത് കിട്ടും? വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും തന്നെ. ഞാൻ മേശക്കൽ പ്രവാസം ചെയ്യുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. സമാധാന ദോഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതി മതിയായി. ഞാൻ സമാധാന പ്രിയനാകുന്നു. ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശിൽ തുടങ്ങുന്നു. നാം വായിച്ച ഈ സങ്കീർത്തനം വളരെ മനോഹരമായ ഒന്നാണ്. ഇന്നും ഇത് പ്രത്യേകിച്ച് ഇസ്രായേൽ ജാതിക്ക് അർത്ഥവത്തായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിലെ തീർത്ഥാടകൻ പറയുന്നത് താൻ മേശക്കൽ പ്രവാസം ചെയ്യുകയും കേദാർ കൂടാരങ്ങളിൽ പാർക്കുകയും ചെയ്യുന്നു എന്നാണ്. ആരാണ് മേശക്? യാഫത്തിൻ്റെ പുത്രന്മാരിൽ ഒരാളായിരുന്നു മേശക്. ഉൽപ്പത്തി പുസ്തകം 10 രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബൽ, മേശക്. യാഫത്തിൻ്റെ പുത്രന്മാരിൽ നിന്നാണ് ജാതികളുടെ ഉത്ഭവം. ഇസ്രായേൽ ഇന്ന് ലോകത്തിലെല്ലായിടത്തും ജാതികളുടെ ഇടയിൽ ചിതറപ്പെട്ടിരിക്കുകയാണ്. അവർ മേശക്കിൽ വസിക്കുന്നു. ഇസ്മായേലിൻ്റെ പുത്രനാണ് കേദാർ. അവൻ അറേബ്യക്കാരുടെ ഇടയിലാണ് വസിച്ചിരുന്നത്. ഇത് കാലോചിതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? രണ്ടാം വാക്യത്തിൽ അവൻ നിലവിളിക്കുന്നത് ശ്രദ്ധിക്കുക. യഹോവേ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. നല്ല ചുറ്റുപാടിലല്ല അവൻ ജീവിക്കുന്നത് എന്ന് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലേ? വഞ്ചനയുള്ള നാവാണ് അവർക്കുണ്ടായിരുന്നത്. മേശക്കൽ പ്രവാസം ചെയ്യുന്ന യഹൂദർ വഞ്ചിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. അവരെല്ലായ്പ്പോഴും വിമർശനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാൻ അവർക്ക് കഴിയുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലോകജാതികളുടെ ഇടയിൽ യഹൂദന്മാർ ഒരു ന്യൂനപക്ഷമാണ്. അവർ എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ജീവിക്കുന്നു. ഇത് നമ്മെക്കുറിച്ചും പറയുവാൻ കഴിയുന്ന കാര്യമാണ്. ദൈവമക്കളെക്കുറിച്ച് വഞ്ചിക്കുന്ന ആളുകളുടെ ഇടയിൽ അവർ പാർക്കുന്നു എന്ന് മാത്രമല്ല, അവർ യുദ്ധരംഗത്താണ് ജീവിക്കുന്നത്. സമാധാന ദോഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതി മതിയായി. ഞാൻ സമാധാന പ്രിയനാകുന്നു. ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു. ഇതും കാലോചിതമായ കാര്യമാണ്. യഹൂദന്മാരുടെ ഇന്നത്തെ അവസ്ഥയും ഈ സങ്കീർത്തനം വിശദീകരിക്കുന്നു. ഇപ്പോൾ തൻ്റെ പ്രയാസങ്ങളെല്ലാം ഒരു സഞ്ചിയിലാക്കി യെരുശലേമിലേക്ക് നടക്കുവാനുള്ള സമയമായിരിക്കുന്നു. എന്നിരുന്നാലും തീർത്ഥയാത്രക്കാരൻ തൻ്റെ ഭാരങ്ങളെല്ലാം ഭവനത്തിൽ വെച്ചിട്ട് പോകുന്നു. അവൻ്റെ മേശക്കും കേദാരും എല്ലാം വിട്ടിട്ട് അവൻ ദൈവത്തെ ആരാധിപ്പാൻ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെടുന്നു. യെരുശലേം സമാധാനത്തിൻ്റെ നഗരമാണ്. ഇന്ന് അപ്രകാരമല്ല യെരുശലേം ആയിരിക്കുന്നത്. എന്നാൽ തീർത്ഥയാത്രക്കാരൻ്റെ കാലത്ത് അത് സമാധാനത്തിൻ്റെ നഗരമായിരുന്നു. ഭാവിയിലും അത് വ്യത്യസ്തമായിരിക്കും. യഹൂദയിലെ കുന്നുകൾ തീർത്ഥയാത്രക്കാരൻ്റെ കാഴ്ചയിൽ പെടുന്നു എന്നതാണ് ഈ 121 സങ്കീർത്തനത്തിൻ്റെ മുഖ്യ വിഷയം. തീർത്ഥയാത്രക്കാർ ആരാധിക്കുവാനായി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പാടിയിരുന്ന അടുത്ത ആരോഹണ ഗീതമാണ് 121 സങ്കീർത്തനം. അവൻ വിട്ടിട്ടു പോന്ന അവൻ്റെ ഭവനത്തിലെ സാഹചര്യത്തെക്കുറിച്ച് അല്പമായി നാം കണ്ടു കഴിഞ്ഞു. ഈ 121 സങ്കീർത്തനത്തിൽ അവന് അകലെയുള്ള യെരുശലേം കുന്നുകൾ കാണാൻ കഴിയുന്നതായി പറഞ്ഞിരിക്കുന്നു. 1 വാക്യം നാം വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇതൊരു പ്രസ്താവനയല്ല, ഒരു ചോദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ മനുഷ്യൻ സഹായത്തിനു വേണ്ടി പർവ്വതങ്ങളിലേക്കല്ല, അവൻ ദൈവത്തിങ്കിലേക്കാണ് നോക്കുന്നത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തണമോ? എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? അടുത്ത വാക്യത്തിൽ അവൻ്റെ ഉത്തരം കാണുവാൻ കഴിയും. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. അവൻ്റെ സഹായം പർവ്വതങ്ങളിൽ നിന്നല്ല, ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. ഒരു തീർത്ഥാടകൻ യെരുശലേമിനോട് അടുക്കുമ്പോൾ അവൻ വടക്കു നിന്നോ തെക്കു നിന്നോ കിഴക്കു നിന്നോ പടിഞ്ഞാറ് നിന്നോ എവിടെ നിന്ന് അവൻ വരുന്നു എങ്കിൽ തന്നെയും അവന് കുന്നുകളിൽ കൂടി യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏത് ദിക്കിൽ നിന്ന് യാത്ര ചെയ്താലും യെരുശലേം കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കുന്നുകളിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. യഹൂദയിലെ കുന്നുകൾ കാണാൻ കഴിയുന്ന ദൂരത്ത് തീർത്ഥാടകൻ എത്തിച്ചേരുമ്പോൾ കുന്നുകളുടെ മുകളിൽ ജാതികളുടെ ആരാധനാ സ്ഥലങ്ങൾ അവൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്നു. കുന്നിൻ മുകളിലാണ് യഹൂദേതരായ ആളുകൾ അവരുടെ യാഗപീഠങ്ങൾ, അവരുടെ പൂജാസ്ഥലങ്ങൾ പണിതിരുന്നത്. അവൻ ചോദിക്കുന്നു, ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തണമോ? എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ സഹായം ആ കുന്നുകളുടെ മുകളിൽ നിന്നല്ല വരുന്നത്. യിരെമ്യാവ് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം, ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ. യിരെമ്യാവ് 3:23. തീർത്ഥയാത്രക്കാരൻ യെരുശലേമിനോട് സമീപിക്കുമ്പോൾ ഇതാണ് അവൻ്റെ പാട്ട്. 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നീ വഴുതി വീഴുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്നർത്ഥം. പ്രായമായ ആളുകൾ വഴുതി വീഴുവാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മുമ്പിലത്തെ പോലെ കാലുകളിൽ അവർക്ക് ഉറച്ചു നിൽപ്പാൻ കഴിവില്ലാത്തതാണ് കാരണം. നിന്റെ കാൽ വഴുതി വീഴുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്നിവിടെ പറയുന്നു. 5 വാക്യങ്ങൾ, യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഈ യാത്രക്കാരൻ ശക്തിക്ക് വേണ്ടി പർവ്വതങ്ങളിലേക്കല്ല നോക്കുന്നത്, അവൻ സഹായത്തിനായി ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു. യഹോവയാണ് അവൻ്റെ പരിപാലകൻ. യഹോവ നിന്നെ പരിപാലിക്കുമെന്ന് 7-8 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലന ശക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവൻ നിന്നെ കാത്തു സൂക്ഷിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി എന്ന്. 1 പത്രോസ് 1:4. ഈ യാത്രക്കാരൻ യെരുശലേമിനോട് നടന്ന് അടുക്കുകയാണ്. അവൻ കുന്നുകളിൽ കൂടി യാത്ര തുടരുകയും ഇടയ്ക്ക് താവളങ്ങളിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. അന്നത്തെ കാലത്ത് വിശ്രമ സ്ഥലങ്ങളോ ലോഡ്ജുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് വഴിയിൽ തന്നെ വിശ്രമം എടുക്കേണ്ടിയിരുന്നു. തങ്ങളെ സൂക്ഷിക്കുന്നതിനു വേണ്ടി അവർ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു. എൻ്റെ സഹായം യഹോവയെങ്കിൽ നിന്ന് വരുന്നു. എത്ര മഹത്വകരമായ ഉറപ്പാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ കാൽ വഴുതി വീഴുവാൻ അവൻ സമ്മതിക്കുകയില്ല. തിരുവചനത്തിൽ മറ്റ് ഭാഗങ്ങളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ 3:26 നാം വായിക്കുന്നത്, യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും, നീ വീഴുവാൻ അവൻ സമ്മതിക്കുകയില്ല. 37 സങ്കീർത്തനത്തിൻ്റെ 24 വാക്യം വായിക്കുമ്പോൾ, അവൻ വീണാലും നിലംപരിചാകയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു എന്ന് വായിക്കുന്നു. 1 Samuel 2:9 ഹന്ന പറയുന്നത് ഇപ്രകാരമാണ്, തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. യൂദയുടെ ലേഖനം 24-25 വാക്യങ്ങളിൽ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അവൻ നമ്മെ സൂക്ഷിക്കുവാൻ മതിയായവനാണ്. അവൻ ഇസ്രായേലിൻ്റെ പരിപാലകനാണ്. ഇന്ന് തൻ്റെ മക്കളെയും അവൻ കാത്തു പരിപാലിക്കുന്നു. അവൻ നമ്മെ രാവും പകലും കാത്തു സൂക്ഷിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. അവൻ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുന്നില്ല. രാത്രി ഉറങ്ങുവാൻ അവർ അന്യദേശത്ത് വഴിയിൽ തമ്പടിച്ച് കിടക്കുമ്പോൾ ദൈവം ഉറങ്ങുന്നില്ല. അവൻ അപ്പോഴും അവരെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. സൂര്യൻ്റെ ചൂട് വളരെ കഠിനമായിരുന്ന കാലങ്ങളിൽ അവർ യാത്ര ചെയ്തിരുന്നു. ആ പ്രദേശത്ത് വളരെയധികം ചൂട് ഉണ്ടായിരിക്കും. എന്നാൽ കഠിനമായ ചൂടിൽ നിന്ന് അവൻ അവരെ രക്ഷിക്കുമെന്ന് പറയുന്നു. രാത്രിയിൽ ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുവാൻ കഴിയും എന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന് നിന്നെ സൂക്ഷിക്കുവാൻ കഴിയും. സൂര്യപ്രകാശത്തിലും ചന്ദ്രൻ്റെ വെളിച്ചത്തിലും അവൻ നിന്നെ സൂക്ഷിക്കുമെന്ന്. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുമെന്ന്. അതിമനോഹരമായ വാഗ്ദത്തം, ഉന്നതമായ സങ്കീർത്തനമില്ലേ. 122-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ ആരോഹണ ഗീതത്തിലെ മൂന്നാമത്തെ സങ്കീർത്തനമാണിത് എന്ന് കാണുവാൻ സാധിക്കും. 120-ാം സങ്കീർത്തനത്തിൽ യഹൂദനെ അവൻ്റെ കഷ്ടതയിൽ നാം കണ്ടു. അവന് അനുയോജ്യമല്ലാത്ത ചുറ്റുപാടിലാണ് അവൻ ആയിരിക്കുന്നത്. അവൻ വഞ്ചിക്കപ്പെട്ടും പീഡിപ്പിക്കപ്പെട്ടും ഇരുന്നു. അവനെക്കുറിച്ച് അപവാദം പറയുന്ന ജാതിയുടെ ഇടയിൽ അവനിരുന്നു. അവൻ ആ സാഹചര്യം വിട്ട് കുടുംബത്തെയും കൂട്ടി യഹൂദന്മാരുടെ പെരുന്നാളുകളിൽ ഒന്നാചരിക്കുവാൻ യെരുശലേമിലേക്ക് പോരുന്നതായി കാണുന്നു. 121-ാം സങ്കീർത്തനത്തിൽ യഹൂദയിലെ പർവ്വതങ്ങൾ കാണാവുന്നത്ര ദൂരത്തിൽ അവൻ എത്തിച്ചേരുന്നു. മനോഹരമായ യെരുശലേം നഗരത്തിൽ എത്തിച്ചേരുന്നത് വരെ അവൻ യാത്ര തുടരുന്നു. യഹോവയുടെ ഉത്സവങ്ങൾ ആഘോഷിക്കുവാൻ ഗോത്രങ്ങൾ കടന്നു വരുന്ന സ്ഥലമാണത്. 122-ാം സങ്കീർത്തനത്തിൽ യെരുശലേമിനെ കാണുവാൻ കഴിയുന്ന ദൂരത്തിൽ തീർത്ഥാടകൻ വന്നു ചേരുന്നു. അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്നു യെരുശലേമേ. അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ, ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. ദീർഘയാത്രയ്ക്ക് ശേഷം ക്ഷീണിച്ച യാത്രക്കാർ അവസാനം തങ്ങളുടെ ഇഷ്ടനഗരമായ യെരുശലേമിൻ്റെ വാതിൽക്കൽ വന്നു നിൽക്കുന്നു. അവർ തങ്ങളുടെ കണ്ണുകളെ ദേവാലയത്തിങ്കിലേക്ക് ഉയർത്തുന്നു. സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങിക്കൊണ്ട് ദേവാലയം അതാ അവിടെ നിൽക്കുന്നു. സന്തോഷത്തോടുകൂടി അവർ വിളിച്ചു പറയുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന്. ഈ മനോഹരമായ സങ്കീർത്തനം ഒരു പ്രവചനം കൂടിയാണ്. ഭാവിയിൽ എല്ലാ ഗോത്രങ്ങളും യെരുശലേമിൽ കയറി ചെന്ന് ആരാധനയ്ക്കായി കൂടി വരുന്ന 1000 ആണ്ട് വാഴ്ചക്കാലത്തേക്കാണ് ഇതിൽ ഉറ്റുനോക്കുന്നത്. അവർ തങ്ങളുടെ പട്ടണത്തിന് പുറത്തായിട്ട് കുറച്ച് നാളുകളായി. ഇന്ന് അതിൻ്റെ പൂർണ്ണ അവകാശം അവർക്കില്ല. അവർക്ക് ദേവാലയം ഇരുന്ന ആ സ്ഥാനത്ത് തങ്ങളുടെ ദേവാലയം പണിയുവാൻ കഴിയുകയില്ല. വിശുദ്ധ സ്ഥലങ്ങളെല്ലാം തന്നെ യഹൂദേതരായ ആളുകളുടെ കൈവശത്തിലാണ്. ഹോശയ പറയുന്നു 3-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ, ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഏഫോദില്ലാതെയും ഗ്രഹബിംബമില്ലാതെയും ഇരിക്കും. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്കും അവൻ്റെ നന്മയെങ്കിലേക്കും വരും. 1000 ആണ്ട് കാലത്ത് ഒരു സമാധാനപൂർണമായ യെരുശലേം ഉണ്ടായിരിക്കും. ആക്രമണ ഭീതിയോ യുദ്ധഭീതിയോ അന്ന് ഉണ്ടായിരിക്കയില്ല. 1000 ആണ്ട് വാഴ്ച അന്ന് യെരുശലേം അപ്രകാരമുള്ള ഒന്നായിരിക്കും. എത്ര മനോഹരമായ ഒരു ഭാവിയാണ് ഈ സങ്കീർത്തനം ചിത്രീകരിക്കുന്നത്. 123 മുതൽ 125 വരെയുള്ള സങ്കീർത്തനങ്ങൾ നാം നോക്കുമ്പോൾ ഈ 3 സങ്കീർത്തനങ്ങൾ ഒരേ വസ്തുതയാണ് പറയുന്നത്. ഇവയും തീർത്ഥാടകരുടെ ഗാനങ്ങളിൽ ഉൾപ്പെടുന്നു. 123-ാം സങ്കീർത്തനത്തെ പ്രത്യാശയുടെ കണ്ണ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ദേവാലയം ദൃഷ്ടിയിൽ വരുന്നു. ഇസ്രായേൽ മക്കൾ പ്രത്യാശയോടുകൂടെ അവരുടെ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ സമീപിക്കുന്നതിനുള്ള ഉപാധിയായിരുന്നു ദേവാലയം. 123-ാം വാക്യത്തിൽ, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദൈവം ദേവാലയത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നില്ല. ഈ കാര്യം സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നു. ദൈവം യെരുശലേമിലെ ഒരു പെട്ടിയിൽ ഒതുങ്ങിയിരിക്കുന്നില്ല. അതെ, ദൈവം ഒരു പ്രാദേശിക ദൈവമാണെന്നും യെരുശലേമിലെ അവരുടെ ദേവാലയത്തിൽ ജീവിക്കുന്നവനാണെന്നും ആകുന്നു ഇസ്രായേൽ ജനം ചിന്തിച്ചിരുന്നത് എന്ന് അവരുടെ വിമർശകർ പറയുമ്പോൾ അവർക്ക് തെറ്റുപറ്റിയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും ഇസ്രായേൽ വിശ്വസിച്ചിരുന്നില്ല എന്ന കാര്യം സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നു. അതെ, ദൈവത്തെ സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ എന്നാണ് സങ്കീർത്തനക്കാരൻ അഭിസംബോധന ചെയ്യുന്നത്. തീർത്ഥാടകൻ ദേവാലയം കാണാവുന്നത്ര ദൂരത്തിൽ എത്തിയിരിക്കുന്നു. എന്നാൽ അത് അവനെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ഇടയാക്കുന്നു. കാരണം ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് അവനറിയാം. ദൈവത്തെ സമീപിക്കുന്നതിനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു ദേവാലയം. 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ സമയം നോക്കും, അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥനെയും നോക്കും. അയാൾ നിങ്ങളെ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നു എന്ന കാര്യം നിങ്ങൾ ഉറപ്പാക്കും. എല്ലായ്പ്പോഴും ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ചിന്തയോടുകൂടെ നമ്മിൽ എത്ര പേർ ജീവിക്കുന്നുണ്ട്? നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടുന്നുണ്ട്. അതെ, ദൈവം നമ്മെ എല്ലായ്പ്പോഴും നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നാം എല്ലായ്പ്പോഴും അവൻ്റെ നോട്ടത്തിൻ കീഴിലാകുന്നു. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ലോകത്തിൽ നിന്ദിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അവർ യെരുശലേമിലേക്ക് വരികയാണ്. തങ്ങൾ പാപികളാണെന്നറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി അവർ യാചിക്കുന്നു. നാലാം വാക്യത്തിൽ നാം കാണുന്നത്, സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ഇപ്പോൾ യെരുശലേമിലേക്ക് വരുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവത്തിങ്കിലേക്കാണ് അവർ നോക്കുന്നത്. ഇന്ന് നാം അവിടേക്ക് നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. 124 സങ്കീർത്തനം ഒരു ചരിത്ര സങ്കീർത്തനമാണ്. 123 സങ്കീർത്തനം ഭാവിയിലേക്ക് നോക്കുന്ന പ്രത്യാശയുടെ ദൃഷ്ടിയായിരുന്നെങ്കിൽ, 124 സങ്കീർത്തനം കഴിഞ്ഞ കാലത്തേക്ക് നോക്കുന്ന ദൃഷ്ടിയാണ്. കഴിഞ്ഞ കാലത്ത് ദൈവം അവരോട് കരുണ കാണിച്ചതിൻ്റെ ആ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സങ്കീർത്തനം. ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ, അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. നോക്കണേ, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കഴിഞ്ഞകാല ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം തങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന്, പ്രവർത്തിച്ചിരുന്നു എന്ന്, ആരാധനയ്ക്കായി യെരുശലേമിലേക്ക് പോകുവാൻ ദൈവം അവരെ സഹായിച്ചു എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതിനായി അവർ ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ് ചെയ്യുന്നത്. 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണന മീതെ കവിയുമായിരുന്നു, പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന മീതെ കവിയുമായിരുന്നു. ഇവിടെ വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത് ചെങ്കടലിലെയും യോർദാൻ നദിയിലെയും വെള്ളത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ തങ്ങളെ ഒഴുക്കിക്കളയുമെന്ന് വിചാരിച്ച ജലപ്രവാഹങ്ങളുടെ ആ അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് അവർ ഓർക്കുകയാണ്. 6-ാം വാക്യത്തിൽ, നമ്മെ അവരുടെ പല്ലിനിരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമാണ് തങ്ങളെ സഹായിച്ചത് എന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാമായിരുന്നു. ഒടുവിലത്തെ വാക്യത്തിൽ, വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു, കണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. എത്ര മനോഹരമല്ലേ. ഇസ്രായേൽ മക്കൾ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ സൃഷ്ടാവായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഇത് വളരെ മനോഹരമായ ഒരു ചെറിയ സങ്കീർത്തനമാണ്. 125-ാം സങ്കീർത്തനത്തിൽ തീർത്ഥയാത്രക്കാരൻ സിയോൻ കുന്ന് കാണുമ്പോൾ ഭാവിയെക്കുറിച്ച് അവൻ്റെ ഹൃദയത്തിൽ ഉത്സാഹമുണ്ടാകുന്നതാണ് നാം കാണുന്നത്. ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഇത് കാലോചിതമായി ഇപ്രകാരം പറയുവാൻ കഴിയും, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു എന്ന്. 125-ാം സങ്കീർത്തനത്തെ സുരക്ഷിതത്വത്തിൻ്റെ പാട്ട് എന്ന് വിളിക്കാറുണ്ട്. ഇസ്രായേൽ ജാതിയുടെ യഥാസ്ഥാനത്വത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പല ഭാഗങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും തീർത്ഥാടകർ വന്നിട്ടുണ്ട്. അവർ വന്നപ്പോൾ യഹൂദ്യയിലെ പർവ്വതങ്ങൾ അവർ കണ്ടു. പിന്നീട് യെരുശലേമിന് ചുറ്റുമുള്ള കുന്നുകൾ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ഇപ്പോൾ അവർക്ക് സിയോൻ പർവ്വതം ശരിയായി കാണുവാൻ കഴിയുന്നു. അവർ യെരുശലേമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് പട്ടണം ശരിയായി കാണുവാൻ കഴിയുന്നു. ദൈവത്തിൽ പൂർണ്ണമായി തങ്ങളുടെ ആശ്രയം വെച്ചവർ ഇളകാത്ത കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെയാകുന്നു എന്നാണ് അവരിപ്പോൾ പാടുന്നത്. അതെ, അത് ഇന്നും അതുപോലെ സത്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് കുലുങ്ങാതെ പതറാതെ മുൻപോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ?